ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്കുകൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോരോസ്, നിക്കാമനോ, തീമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. എരിശിലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ, ആസിയ എന്നീ ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്തു നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടവിടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രാനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചു, മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയന ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവാവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവന് അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതി ഇല്ലാതിരിക്കെ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അവന്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും. ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിന്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന ഈ സ്ഥലത്തെ എന്നെ സേവിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവാവിനോടുകൂടെ ഇരുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രീൻ രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനവനെ മിസ്രീമിനും തന്റെ സർവഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രീൻ ദേശത്തിലും കനാനിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറ്. നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രീമിൽ ധാന്യം ഉണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് തന്റെ പിതാക്കന്മാരെ യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം യോസഫ് തന്റെ സഹോദരന്മാരോട് തന്നെ താൻ അറിയിച്ചു. യോസഫിന്റെ വംശം ഫറവോന് വെളിവായി വന്നു. യോസഫ് ആളയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. യാക്കോബ് മിസ്രീമിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ശേഖേമിൽ കൊണ്ടുവന്ന് ശേഖേമിൽ യമോരിന്റെ മക്കളോട് അബ്രഹാം വില കൊടുത്തു വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അള്ളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രീമിൽ വർദ്ധിച്ചു പെരുകി. ഒടുവിൽ യോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രീമിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തെടുവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യ സുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. മോശ മിസ്രയിമരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രയേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായമേൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു, മിസ്രയിമിനെ അടിച്ചുകൊന്നു, പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു. പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ? ഇന്നലെ മിസ്രയിമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. മിസ്രയിമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു കണ്ടു, അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയിമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടപ്പ് പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. അവൻ മിസ്രയിമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രയേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രയിമിലേക്ക് പിന്തിരിഞ്ഞു. അഹറോനോട്, ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രയിമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ച് തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രയേൽ ഗ്രഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിപ്പാനുണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും തേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോണിനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നീ കണ്ട മാതിരിക്കത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അള്ളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതിയുടെ അവകാശത്തിലേക്ക് യോശുവായുമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു. അവൻ ദൈവത്തിന്റെ മുമ്പ് ആകെ കൃപ ലഭിച്ചു. യാക്കോവിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രമസ്ഥലവും ഏത്? ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരില്ലേവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായ പ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി അവന്റെ നേരെ പല്ലുവടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞിരുന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന പുരുഷന്മാരെ സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ഷീമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാവുന്നു എന്നും പറഞ്ഞ് ആ ബാലവൃദ്ധമെല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നു. അവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം വരെ ഭ്രമിപ്പിക്കാൻ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തര യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെ അവരുടെ അടുക്കലയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്ന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരയണമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിന് നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശീമോ, നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചും കൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു എന്നപ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ടനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോവയിൽ തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകന പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്രിക്കുന്നവന് മുമ്പാകം ഇണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ടൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കിയവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ടൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നെങ്കിലാകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രനെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവനവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ടൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു. അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചും കൊണ്ട് കൈസരിയിലെത്തി. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാണെന്നോ ബാറിക്കുമാർ.
നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് സ്വത്രാദ്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് സ്വയം സമർപ്പിക്കാം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ആരോഗ്യത്തോടും സന്തോഷത്തോടും മനസമാധാനത്തോടും അവന്റെ തൃപ്പാസങ്കിൽ ഇരുന്നുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് വന്ന ആ ശ്രേഷ്ഠമായ അവസരത്തെ ഓർത്ത് നന്ദിപൂർവ്വം ദൈവഭാഗ്യ ആരാധിക്കുകയും ദൈവഭാഗം അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമായ കാഴ്ചകളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് പങ്കാളികളാകുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെട്ട നേതൃത്വം നൽകുന്ന എല്ലാ വന്ദ്യപിതാക്കന്മാരെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബാംഗ്ലൂർ ഭദ്രാസനത്ര പത്രാപോലെ താപി എന്നീ അബ്രഹാം മാർ സെറാഫിം തിരുമനത്തിനെ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന അന്യ വൈദികരുൾപ്പെടെ മാമനച്ചൻ അതുപോലെ ഐസക്കച്ചൻ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയെയും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാ വിശ്വാസികളെയും പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും ദൈവമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഈ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 92-ാമത്തെ ഗീതം, യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുമുള്ളത് എന്നാരംഭിക്കുന്ന പഴയ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദയാപൂർവം കരുണാപൂർവം നമ്മളെ തേടിയെത്തുന്ന ആ ദൈവത്തിന്റെ വൻകരങ്ങളെ ഓർത്ത് നന്ദിയോടെ മഹത്വപ്പെടുത്തുവാനും ദൈവം ചെയ്യുന്നതിന്റെ കരുതലിനെ ഓർത്ത് പ്രാർത്ഥനാപൂർവം അവനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമ്മുടെ ഈ ഗീതം കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ഒക്കെ ഇടയായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതം നമുക്ക് സമർപ്പിക്കാം.
യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുള്ളത് യേശു നല്ലവൻ അവൻ വല്ലഭൻ അവൻ ദയയോ എന്നുള്ളത് തിരുവെള്ളത്തിൻ ഈരത്തിൽ പോലെ അകുചിടുക അവന്റെ നാമം തിരുവെള്ളത്തിൻ ഈരത്തിൽ പോലെ ഉദിച്ചിടുക അവന്റെ നാമം ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേറ്റുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേറ്റുവിന് എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേറ്റുവിനും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേറ്റുവിനും ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ കാത്തുകാത്തല്ലോ പാവരംഗലേക്കു ചാഞ്ഞു വന്നല്ലോ മതകരമായ കുഴിയിൽ നിന്നും
അശുദ്ധ വിചാരങ്ങളൊന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേൻ. ഞങ്ങളുടെ ഭർത്താവേന്ദ്രിയാൽ പരിപാടികളുടെ ശരീരവും പ്രകാശമുള്ളതാവും അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേൻ. ഞങ്ങളുടെ ജീവന് ഗുണമുള്ളതും എന്റെ കർത്തൃസംഗവും സാധുമുള്ളതുമായ സംഗതികൾ ഞങ്ങളിൽ നടത്തണമേൻ. ഞങ്ങൾക്ക് മതിയായ ആഹാരവും ഞങ്ങൾക്ക് പ്രയോജനമുള്ള ധനവും ആത്മപരിപാലനവും കൊണ്ട് ഞങ്ങളെ നീ പോറ്റണമേൻ. അക്രമത്തെ രക്ഷിക്കുകയും അപഹാരത്തെ വിട്ട് ഓടി ഒളിക്കുകയും പാപത്തെ വെറുക്കുകയും എന്നെ നൽകുകയും ചെയ്യുന്ന ചെയ്യുവാനും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിപ്പാനും ഞങ്ങളുടെ ഭരണകർത്താക്കൾ കീഴ്പ്പെടുവാനും ഞങ്ങളുടെ സ്നേഹിതന്മാരെ ആശ്വസിപ്പാനും ഞങ്ങളുടെ ചാർത്തക്കാരെ ബഹുമാനിപ്പാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിലും എന്റെ പരിസരനാമം മഹത്വപ്പെടുത്തുവാനും ഇടയാകണമേൻ. അത് നിരുവന്മാരുടെയും സ്ത്രീയന്മാരുടെയും സഹോദരന്മാരുടെയും മോദിവാന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ.
ത്രിയേക ദൈവത്തിന്റെ വലുതൊരുനാമത്തിന് മാത്രം തിരുമേനി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലെ പങ്കാളികളാകുന്ന വിശ്വാസികളെ, ഒരു ബുധനാഴ്ചയിലൂടെ നമുക്ക് വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും ദൈവഭാഗ പ്രാർത്ഥിക്കാനും നമുക്ക് ആരോഗ്യവും ആയുസ്സും അവസരം തന്ന ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുകയും ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ കൂട്ടായ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കാം. ജൂൺ 5 പ്രധാനമായിട്ട് ഈ ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. പക്ഷെ അവർക്കൊക്കെ അറിയായിരിക്കും, പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രകൃതി ദൈവം തന്ന വരദാനമാണെന്നും ആ പ്രകൃതിയെ സ്നേഹത്തോടുകൂടി ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. നമുക്കറിയാം പഴയ ദിവസം നമ്മൾ കാണുമ്പോൾ ആദാമിന് ഈ ലോകത്തിലേക്ക് അല്ലെങ്കിൽ എല്ലാം കൊടുത്തയക്കുമ്പോൾ ആദാമിന് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ് തോട്ടം സൂക്ഷിപ്പാൻ. പക്ഷെ പ്രകൃതിയെ സ്നേഹിക്കുന്നതും പ്രകൃതിയെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ചിന്ത നമ്മൾ വേദപുസ്തകത്തിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ നമ്മൾ പഠിച്ചു വരുന്നുണ്ടെങ്കിലും വളരെ ദോഷകരമായിട്ട് പ്രകൃതിയോട് സമീപിക്കുന്ന ഒരു രീതിയാണ്. കാരണം എപ്പോഴും മനുഷ്യന് നേട്ടങ്ങളും അല്ലെങ്കിൽ എല്ലാം ആർജിക്കണം എന്നുള്ള ആഗ്രഹത്തോടും മനുഷ്യനെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യ പ്രകൃതി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് ദോഷകരമായിട്ടുള്ള നാശകരമായ പ്രതിഫലം ഒക്കെയും മനുഷ്യന് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കൂട്ടായ്മയൊക്കെ ആചരിക്കുമ്പോൾ നമ്മൾ വലിയ പ്രസക്തമായിട്ടൊരു ചിന്തയല്ല നമുക്ക് തോന്നും. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി എന്തോ പ്രാർത്ഥിക്കാനോ ഒരു അപ്രസക്തമായ ഒരു വിഷയമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ്. നമ്മുടെ പിതാക്കന്മാർക്കും അത് ഏറ്റവും വലിയ ഒരു പ്രസക്തമായ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മുടെ ആരാധനകളൊക്കെ പ്രകൃതിയുമായിട്ടണങ്ങിയ ഒത്തിരി സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളം തളിക്കേണ്ട ശുശ്രൂഷകളാണെങ്കിലും അതുപോലെ ഓശാനയുടെ ശുശ്രൂഷകളാണെങ്കിലും നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട കാതലായിട്ടുള്ള പല ആരാധനകൾ പോലും ഈ അറിഞ്ഞു അറിയാതെ പ്രകൃതിയുമായിട്ടണങ്ങിയ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഓശാനയുടെ ശുശ്രൂഷയൊക്കെ നടത്തുമ്പോഴും ഒക്കെ നമുക്കറിയാം സകല സസ്യാദികളിലെയും ദൈവം തന്ന പ്രകൃതിയും ഒക്കെ അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ വാഴ്ത്തുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ പിതാക്കന്മാർക്ക് അത് വളരെ ശ്രദ്ധാപൂർവമായ ഒരു വിഷയമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ അടുത്ത ഇടയിലൊക്കെ നമ്മുടെ സഭ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാനും വൃക്ഷങ്ങൾ നട്ട് വളർത്താനും പ്രകൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അത് തന്ന ആ പ്രകൃതിയെ സൃഷ്ടിച്ച അതിനെ നിലനിർത്തുന്ന ഉടയവന് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ പ്രകൃതിയെ പ്രകൃതി കേന്ദ്രമാക്കി ഒരു ദൈവികാരാധനയുടെ നൂതന ഭാവം, അത് നൂതന ഭാവം എന്ന് പറയാനൊക്കെ തന്നെ അത് പഴയൊരു സംഗതി തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ ഒരു നവീകരണ ചിന്താഗതി വളരെ ശക്തമായിട്ട് സഭയും നമുക്കറിയാം. ഇപ്പൊ പല തിരുവേനിമാരൊക്കെ ഇപ്പം ഈ ഓരോ ദിനങ്ങളിലൊക്കെ ഈ മാവ് തടയുകയും പള്ളിയുടെ മുറ്റത്ത് കൊടുത്തേക്ക് തടയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് ഒരു വലിയ അവയർനെസ് കൊടുക്കാനായിട്ട് ഈ മന്ത്രിമാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം നത്തേ ചവറ പാട്ടിന് പോകും, അത് വേറെ സത്യം. പക്ഷെ അതല്ല, പ്രകൃതിയോട് മനുഷ്യൻ സ്നേഹിക്കുന്ന ആ ആഴമായ ആ ബോധം സൃഷ്ടിയിൽ വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുവരത്തക്കവണ്ണം ഇന്ന് സഭയും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു അത് വിശ്വാസപരമായ കാര്യം കൂടാണ് എന്നുള്ളത് ചേർത്തിണങ്ങിക്കൊണ്ടാണ് സഭ ഈ ഒരു സംഗതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ശരിക്കും ഈ ഭൂമി ഈ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഈ പ്രകൃതി നമുക്ക് കനിഞ്ഞു തരുന്ന ദാനങ്ങളാണ്. നമ്മൾ ഓരോ സെക്കൻഡും നമ്മൾ അനുഭവിക്കുന്ന വായു, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ വലിയ അനുഗ്രഹങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചാളും ഒരാളോട് സംസാരിക്കുകയായിരുന്നു. അയാൾക്ക് സ്വതസ്വത്വമായിട്ട് ശ്വസിക്കാനായിട്ട് കഴിയത്തില്ല, സ്വതസ്വത്വമായിട്ട് ശ്വസിക്കാനായിട്ട് കഴിയത്തില്ല. 24 മണിക്കൂറും വീട്ടിൽ ഓക്സിജൻ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനം വെച്ചുകൊണ്ട് തന്നെയാണ്. അതൊരു ഭയങ്കര പൈസയാണ്. പിന്നെ എന്തിന് അയാൾ തന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്തിനാ മെനിക്കൂല അറിയുന്നത്, മക്കളുടെയൊക്കെ നിർബന്ധം കൊണ്ടൊക്കെ അതിങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മളിങ്ങനെ സ്വതസ്വത്വമായിട്ട് നമ്മൾ ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറല്ല ഓരോ സെക്കൻഡും നമ്മൾ അനുഭവിക്കുന്ന ഈ ശുദ്ധവായു, അത് തന്ന ദൈവവും അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ തക്കവണ്ണം തന്ന പ്രകൃതിയുടെ അനുഗ്രഹങ്ങളും ഒക്കെ ശരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ വാഴ്ത്തേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് നമ്മൾ പ്രകൃതിയും അല്ലെങ്കിൽ അത് കരിഞ്ഞു തരുന്ന ദാനങ്ങളും ഒക്കെ. ഒരു നിമിഷം ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നിന്നുപോയി കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ ഇല്ലാതാകുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇത് നമുക്കറിയാം, വോൾക്കാനയുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അറിയാം, ശക്തമായിട്ടുള്ള ലാവയൊക്കെ വന്ന് കഴിഞ്ഞ ദിവസവും കുറെ ആളുകളൊക്കെ മരണപ്പെടുകയുണ്ടായി. പ്രകൃതി ക്ഷോഭിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യൻ അതിനെ നിയന്ത്രിക്കാനോ ഒന്നും ഒക്കത്തില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം അതിശക്തമായ കൊടുങ്കാറ്റുകളൊക്കെ അടിക്കുമ്പോൾ മനുഷ്യനൊന്നും നിയന്ത്രിക്കാൻ ഒക്കത്തില്ല, ദൈവത്തോട് ദൈവമുമ്പാകെ നിലവിളിക്കാനേ ഒക്കത്തുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഇത്രയും വലിയ പ്രകൃതി ഭംഗിയായിട്ട് പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സംവിധാനങ്ങൾ പ്രതികൂലമായിട്ട് ഉണ്ടാകുമ്പോൾ പോലും മനുഷ്യൻ ഭയത്തോടുകൂടിയാണ് അതിനെ നമ്മൾ വീക്ഷിക്കുന്നത്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ പ്രകൃതി നമുക്ക് ഒരുക്കി തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ അനുഗ്രഹങ്ങൾ നൽകുന്ന പ്രകൃതിയും അത് സൃഷ്ടിച്ച അതിനെ അനുനിമിഷം കൊണ്ടു നടക്കുന്ന ദൈവത്തെ നമ്മൾ വാഴ്ത്തിയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ മാത്രമേ അതിൽ നിന്ന് ലഭിക്കുന്ന നന്മകളെ അനുഭവിക്കാൻ തക്കോണം നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മുടെ പിതാക്കന്മാർക്ക് അറിവുള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ആ ഒരു ആരാധനാ ശൈലി നമുക്ക് ചൊരിഞ്ഞു വന്നിട്ടുള്ളതെന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ഈ ഒരു ഇന്നലെ ആ ഒരു ദിവസത്തെ നമ്മൾ ലോകം മുഴുവൻ കൊണ്ടാടുന്ന ദിവസമായതുകൊണ്ട് ഞാനൊരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ വെച്ചത് മാത്രമേ ഉള്ളൂ. ഇന്ന് തിരുവചന അധ്യയനത്തിന് ദിവസം കൊടുക്കുന്നത് ബാംഗ്ലൂർ ഡയസിന്റെ മെത്രാപ്പോലിത്തി ആയിരിക്കുന്ന അഭിനയ ഡോക്ടർ എബ്രഹാം മാർ സറാഫി തിരുമേനിയാണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ ഭദ്രാസനത്തിന് എല്ലാം അറിയാം. അഭിനയ തിരുമനസ്സുകൊണ്ട് വൈദികനായിരിക്കുമ്പോൾ ചിക്കാഗോ കേന്ദ്രമാക്കി തന്റെ ശുശ്രൂഷയൊക്കെ നിർവഹിക്കുകയും അങ്ങനെ സഭയിൽ ഒന്നടങ്കം എല്ലാ വിശ്വാസികളിലും ആഴമായ ഒരു സ്നേഹത്തിന്റെയും അല്ലെങ്കിൽ നല്ല ഒരു ബന്ധം ആത്മസൂക്ഷിപ്പാൻ തക്കവണ്ണം പരിചയപ്പെട്ടുള്ള എല്ലാവർക്കും ഇടയാക്കിയിട്ടുള്ള ഒരു തിരുമനസ്സാണ് സറാഫി തിരുമേനി. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ കൂട്ടായ്മയിൽ പല പ്രാവശ്യവും തിരുമേനിയുടെ സാന്നിധ്യവും പല ശ്രദ്ധേയമായ വാക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. അടുത്ത സമയത്ത് ചിക്കാഗോയിൽ ഒരു ഫാമിലി കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ടിട്ടാണ് തിരുമനസ്സുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു ശുശ്രൂഷയെ സംബന്ധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് 2 മണിക്ക് അദ്ദേഹത്തിന് ഫ്ലൈറ്റ് കയറി മറ്റൊരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്. എങ്കിൽ പോലും ആ ബിസി സ്കെഡ്യൂളിലാണെങ്കിലും വളരെ സന്തോഷത്തോടുകൂടി സംബന്ധിക്കുകയും ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുവാൻ തക്കവണ്ണം തിരുമേനി കാണിച്ച വലിയ സ്നേഹത്തെ നന്ദിപൂർവ്വം ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഓർക്കുന്നു. എല്ലാവരുടെയും പേരിൽ അഭിനയ തിരുമനസ്സിനെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 89-ാമത്തെ ഗീതം ആലപിച്ചതിനു ശേഷം തിരുമനസ്സുകൊണ്ട് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 89-ാമത്തെ ഗീതം, യാഹന്ന ദൈവം എന്നിടയനല്ലോ യാതൊരു കുറവും ഇല്ല എനിക്കില്ല എന്ന് നമ്മളെ ഓർപ്പെടുത്തുന്ന ആ ഗീതം സമർപ്പിച്ചുകൊണ്ട് തിരുമനസ്സുകൊണ്ട് ധ്യാനം നിർവഹിക്കുന്ന
യാഹന്ന ദൈവമെന്നിടയനല്ലോ യാതൊരു കുറവും ഇല്ല എനിക്കില്ല എന്നോട്
ഉൾപ്പെടെയുള്ള വന്ദിമാരിക സഹോദരങ്ങളെ കർത്താവിൽ അനുഗ്രഹീതരെ, ഒരിക്കൽ കൂടി ദൈവവചനത്തിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വന്ദനായ രാജേഷത്തിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ചില മേഖലകളിലൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എങ്കിലും അത് ഈ കാലത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അത് പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു രീതി, ധാരാളം ആളുകൾ വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അത് തീർച്ചയായും പ്രോത്സാഹനജനകമാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഭവിക്കുവാൻ തന്നെയാണ്. എന്നാൽ വിശുദ്ധ കുർബാന അനുഭവത്തിന് വേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പുണ്ടോ എന്നുള്ളത് അവരവരാണ് പരിശോധിക്കേണ്ടത്. ഉത്സവയ്ക്ക് നിങ്ങൾ വരുമ്പോൾ വൈദികൻ നിങ്ങൾ ഒരുങ്ങിയാണോ വരുന്നതെന്ന് പ്രത്യേകം ചോദിക്കാറില്ല. നിങ്ങൾ ഒരുങ്ങിയാണ് വരുന്നത് എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഹൂസോയ തരികയും നിങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതെങ്ങനെ മതിയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ പഠനം, ഒരു പ്രസംഗമല്ല, ഒരു ക്ലാസ് പോലെ നിർവഹിക്കുവാനായിട്ടാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശ്രമിക്കുന്നത്. അതിന് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ യാത്ര ആരംഭിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും പൊതുവായിട്ട് ഉള്ള ഒരറിവാണ്, ആദാമിനെയും ഹവ്വായെയും യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അവർ പാപം ചെയ്തതുകൊണ്ടും പാപം ചെയ്തതിന്റെ ഒരു ശിക്ഷയായിട്ടുമാണ് പല ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ അത് ശരിയുമാകാം. എന്നാൽ ഏതോസ്തം കുറെ കൂടെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അതൊരു ശിക്ഷയേക്കാൾ കൂടുതൽ ഒരു രക്ഷയുടെ അനുഭവമായിട്ടാണ് ചില പിതാക്കന്മാരെങ്കിലും വ്യാഖ്യാനിച്ചിട്ടുള്ളതും വ്യക്തിപരമായി എനിക്ക് മനസ്സിലായിട്ടുള്ളതും. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം എല്ലാം സൃഷ്ടിച്ച് മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കിയതിനു ശേഷം പറയുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു കൽപ്പനയുണ്ട്, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത് എന്ന്. താഴോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷമായിരുന്നുവെന്നും അതിന്റെ ഫലം ഭക്ഷിക്കരുതെന്നും ഭക്ഷിക്കുന്ന നാളിൽ മരിക്കും എന്നുമാണ് യഹോവ അവരോട് കൽപ്പിച്ചത്. മനുഷ്യൻ സാത്താന്റെ പരീക്ഷയിൽ അകപ്പെട്ട് ആ ഫലം ഭക്ഷിച്ച് മരിച്ചു എന്ന് നമുക്കറിയാം. അല്ല, മരണത്തെ ഒരു ഫിസിക്കൽ ഡെത്തായിട്ടല്ല, പിന്നെയോ ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള ഒരു അകൽച്ചയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. എന്തായാലും ഈ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ പാപത്തിലായി. ഇപ്പോൾ അവരുടെ അവസ്ഥ പാപാവസ്ഥയാണ്. അവിടെയാണ് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 3:22 വാക്യത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൽ നിന്ന് എടുത്ത് ഭക്ഷിച്ചെന്നേക്കും നിയമിച്ചു എന്ന് വരാം എന്ന ഒരു വാചകം എഴുതിയിട്ടുള്ളത് രഷീതായിലെ ട്രാൻസ്ലേഷനാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏദൻ തോട്ടത്തിൽ തന്നെ ജീവന്റെ വൃക്ഷമുണ്ട്, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലവുമുണ്ട്. പാപാവസ്ഥയിലിരിക്കുന്ന മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൻ പാപത്തിൽ തന്നെ ജീവിക്കും, പാപത്തിൽ തന്നെ അവന്റെ ജീവിതം തുടരും. ദൈവത്തിന് അവനെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്, പാപാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് ഭക്ഷിച്ച് പാപാവസ്ഥയിൽ എന്നേക്കും ജീവിക്കുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും യഹോവയായ ദൈവം പുറത്താക്കി. തുടർന്ന് ആ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യൻ തിരികെ അവിടേക്ക് പ്രവേശിച്ച് ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാതിരിക്കത്തക്കവണ്ണം അവിടെ മാലാഖയെ വാളുമായി നിർത്തുന്നത് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്, ഒരു പക്ഷെ നമുക്കിതിനെ ഒരു ശിക്ഷയായിട്ട് വ്യാഖ്യാനിക്കാമെങ്കിലും കുറെ കൂടി അതിന്റെ ദൈവശാസ്ത്രപരമായ, പ്രത്യേകിച്ചും ഒരു ലിറ്റർജിക്കൽ തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ, അതിന്റെ ആരാധനാ പശ്ചാത്തലത്തിൽ, വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ നാം ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു ശിക്ഷയേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായിട്ടാണ് യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. അതിന്റെ പ്രധാന കാരണമാണ് ഞാൻ പറഞ്ഞത്, പാപാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ പാപാവസ്ഥയിൽ തന്നെ അവന്റെ ജീവിതം തുടരുകയും അവനെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയാതെ വരികയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഇതിനെ നമ്മുടെ ആരാധനകളുമായി ബന്ധിപ്പിച്ചുകൂടെ നാം ചിന്തിക്കണം. ഇത് പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മുടെ സഭയിൽ ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവിന്റെ തിരുശരീര രക്തമാണ്, വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ മാമോദീസ ഏൽക്കുന്ന വിശ്വാസിക്ക്, അത് പ്രായമുള്ളവരായാലും കുഞ്ഞുങ്ങളായാലും, അവർക്ക് വിശുദ്ധ കുർബാന മാമോദീസയ്ക്ക് ശേഷമേ നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശുദ്ധ മാമോദീസയിലൂടെ ആ വ്യക്തി അല്ലെങ്കിൽ ആ കുഞ്ഞ് പാപമോചനം പ്രാപിച്ചു. പാപമോചനം പ്രാപിച്ചതിന് ശേഷം വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ അത് നിത്യജീവന്റെ അനുഭവമായി മാറുന്നു, അപ്പോൾ പാപമില്ല. അതുകൊണ്ടാണ് നമ്മളെ കുഞ്ഞിന്റെ വായിലേക്ക് തിരുശരീര രക്തം വിശുദ്ധ കുർബാന നൽകുമ്പോൾ പാടുന്നത്, പറുദീസയിലാകാൻ രുചി നോക്കാത്ത ഫലം ഇപ്പോൾ ഈ കുഞ്ഞിന്റെ വായിലേക്ക് വയ്ക്കുന്നു. അവിടെ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വിശുദ്ധ കുർബാന ലഭിച്ചത്, ജീവവൃക്ഷത്തിന്റെ ഫലം ലഭിച്ചത് പാപമോചനം പ്രാപിച്ചതിന് ശേഷമാണ്, വിശുദ്ധ മാമോദീസായ്ക്ക് ശേഷമാണ്. എന്നാൽ ഇത് എന്നും ആവർത്തിക്കുവാൻ കഴിയുകയില്ല. മാമോദീസ എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്നുമുള്ള വീണ്ടും ജനനം, പാപമോചനം അതിലൂടെ ലഭിക്കുന്നു. വീണ്ടും മനുഷ്യൻ പാപം ചെയ്യും, അപ്പോൾ ഒരു കഴുകലിന്റെ ആവശ്യവും വിശുദ്ധീകരണത്തിന്റെ ആവശ്യവും അതിനുള്ളത് കൊണ്ടാണ് സഭ വിശുദ്ധ കുംഭസാരമാകുന്ന ബാപ്റ്റിസം ഓഫ് ടീയേഴ്സ് വെച്ചിരിക്കുന്നത്. ആ പാപമോചന അവസ്ഥയിൽ മാത്രമേ നമുക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നാം എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ ഹൂസോയെ പ്രാപിക്കുന്നുണ്ടല്ലോ എന്ന്. ഹൂസോയെക്കുറിച്ച് ഒരു വാക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പല ആളുകളും അതിൽ തൃപ്തരാണ്, പക്ഷെ ഹൂസോയെ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലായെങ്കിലേ അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഹൂസോയെ പ്രാർത്ഥന ഇങ്ങനെയാണ്, പുരോഹിതൻ വിശ്വാസിയുടെ തലയിൽ കൈവച്ച് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, മശിഹ തമ്പുരാൻ നിത്യജീവനിലേക്ക് നിന്നെ നയിക്കുമാറാകട്ടെ. മശിഹ തമ്പുരാൻ പരിശുദ്ധ സ്ലീഹന്മാർക്കും പിതാക്കന്മാർ പിതാക്കന്മാർ എന്റെ ബലഹീനതയ്ക്കും നൽകിയിട്ടുള്ള അധികാരത്താൽ ഏറ്റുപറഞ്ഞിട്ടുള്ളതും വിസ്മരിച്ചു പോയതുമായ സകല പാപങ്ങളിൽ നിന്നും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മോചനം നൽകുന്നു എന്നാണ് പറയുന്നത്. അവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അടിവരയിട്ട് പറയേണ്ടത് ഏത് പാപമാണ്? ഏറ്റുപറഞ്ഞിട്ടുള്ളതും ഏറ്റുപറയുവാൻ വിസ്മരിച്ചു പോയതുമായ പാപങ്ങളെ കുറിച്ചാണ് മോചനം നൽകുന്നത് എന്ന് പറഞ്ഞാൽ, ഹൂസോയോ പ്രാർത്ഥന വിശുദ്ധ കുംഭസാരം നടത്തുന്ന ഒരാൾക്ക് നൽകുന്ന അവസാനത്തെ അബ്സല്യൂഷൻ പ്രയറാണ്. എന്നാൽ ഇവിടെ നാം ദിവസവും വന്ന് എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ആരാധനയുള്ള ദിവസങ്ങളിലും വന്ന് ഹൂസോയോ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പാപവും നാം ഏറ്റുപറഞ്ഞിട്ടില്ല, ഏറ്റുപറയുവാൻ വിസ്മരിച്ചു പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയധികം ആളുകൾ ഹൂസോയെ പ്രാപിക്കുന്നതിന്റെ സാങ്കത്യത്തെ കുറിച്ച് നാം കാര്യമായിട്ട് പരിഗണിക്കേണ്ടതാണ്. അതിന്റെ അർത്ഥം എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുമ്പസാരം നടത്തിയ വിശുദ്ധ കുർബാന അനുഭവിക്കാവൂ എന്നുള്ളതല്ല. അതിന്റെ പിന്നിലെ പ്രധാന ആശയം പാപമില്ലാത്ത അല്ലെങ്കിൽ പാപമോചനത്തിന്റെ ഒരവസ്ഥയിൽ മാത്രമേ വിശുദ്ധ കുർബാനയുടെ ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുന്നതിന്റെ പ്രയോജനം അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നാം പാപാവസ്ഥയിൽ തന്നെ ഇരുന്ന് ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ നാം പാപത്തിൽ തന്നെയാണ് തുടരുന്നത്. വിശുദ്ധ കുർബാന അനുഭവിച്ചു എന്നുള്ള ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരുപക്ഷെ ലഭിക്കുമായിരിക്കാം, പക്ഷെ അതിന്റെ ആത്യന്തികമായ പ്രയോജനം നമുക്ക് സിദ്ധിക്കുന്നില്ല എന്നുള്ളത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന എല്ലാവരും തന്നെ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് പാപമില്ലാത്ത അല്ലെങ്കിൽ പാപമോചനത്തിന്റെ ഒരു അവസ്ഥയിൽ ജീവവൃക്ഷത്തിന്റെ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിന് മാത്രമേ അത് എന്തിനു വേണ്ടി കർത്താവ് സ്ഥാപിച്ചു അതിന്റെ ഉദ്ദേശം സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകമായി നാം ഓർത്തിരിക്കണം. അതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട ഒരു വേദഭാഗം കൂടെ ഉണ്ട്. പരിശുദ്ധനായ പൗലോസ് ലേഖ കൊരിന്ത്യർക്കെഴുതിയ 1 11 ആ ഭാഗത്തിന്റെ കുറേയധികം വായിക്കുവാനുണ്ടെങ്കിലും ഞാൻ ഈ സന്ദർഭത്തിൽ 11:27-30 വാക്യങ്ങൾ എല്ലാവരും സാവകാശം പ്രാർത്ഥിച്ച് പഠിച്ച് ധ്യാനിക്കണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവിടെയും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തെ കുറിച്ചാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരെ ബോധിപ്പിക്കുന്നത്. അവിടെ അദ്ദേഹം പറയുന്ന ഏതാനും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകമായി 4 കാര്യങ്ങൾ അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന്, അയോഗ്യമായി ഇത് ഭക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. രണ്ടാമതായി പറയുന്നത്, സ്വയം പരിശോധിച്ചിട്ട് വേണം തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ ചെയ്യാത്തവർ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 4, അത് 30 വാക്യത്തിലാണ്, അങ്ങനെ അയോഗ്യമായി തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് പലരും ബലഹീനരും രോഗികളുമാകുന്നു, ചിലർ മരിച്ചു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ 4 കാര്യം ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയാം. ചില സ്ഥലങ്ങളിലൊക്കെ അത് പറഞ്ഞപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ബലഹീനതയും എല്ലാ രോഗവും എല്ലാ മരണവും ഇതുകൊണ്ടാണ് ഉണ്ടായത് എന്നല്ല പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, നാം അയോഗ്യമായി തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചാൽ ബലഹീനരും രോഗികളും ആകാമെന്നും മരിച്ചു പോകാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വിശുദ്ധ കുർബാന അനുഭവത്തോട് ബന്ധിപ്പിച്ച് ഈ വാക്യങ്ങളിൽ നിന്ന് നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണം. 1, അയോഗ്യതയോട് അത് ഭക്ഷിക്കരുത്. യോഗ്യരാണോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനും നമുക്കും മാത്രമേ അറിയൂ. ആ ബോധ്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലേക്ക് അടുത്തു വരാം. 2, അത് സ്വയം പരിശോധിച്ചിട്ട് വേണം, സ്വയം ശോധന ചെയ്യണം എന്നാണ്, സെൽഫ് എക്സാമിനേഷൻ വേണം. അങ്ങനെ പരിശോധന നടത്തുമ്പോഴാണ് നമുക്ക് എന്ത്, ഉദാഹരണം പറഞ്ഞാൽ പരിപൂർണതയുടെ മുമ്പാകെ നിൽക്കുമ്പോഴാണ് അപൂർണതയെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകുന്നത്. അതിവിശുദ്ധിയുടെ മുമ്പാകെ നിൽക്കുമ്പോഴാണ് അശുദ്ധിയെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നത്. അങ്ങനെ കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് ഒരു കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കുന്നത് പോലെ അല്ലെങ്കിൽ ശരീരം കാണുന്നത് പോലെ നാം കർത്താവിനെ എന്ന് കർത്താവാകുന്ന കണ്ണാടിയുടെ മുമ്പാകെ നിന്ന് പരിശോധന നടത്തുമ്പോഴാണ് നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുക. ആ കുറവുകളെ കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോൾ അടുത്തതായിട്ട് ഉണ്ടാകേണ്ടതാണ് അനുതാപം. അനുതാപത്തിന്റെ അടുത്ത പടിയാണ് ഏറ്റുപറച്ചിൽ. ഏറ്റുപറച്ചിലാണ് പാപമോചനം ഉണ്ടാകുന്നത്. 2 ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടത്, 1, എല്ലാ ദിവസവുമുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഈ സെൽഫ് എക്സാമിനേഷനും അനുതാപവും ഏറ്റുപറച്ചിലും പാപമോചനവും നമുക്ക് ലഭിക്കുന്ന കർത്താവിനോട് നേരിട്ട് നമുക്ക് പാപമോചനം യാചിക്കാവുന്നതാണ്. അങ്ങനെ യാതൊരു തർക്കവുമില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും സഭ വിശുദ്ധ കുമ്പസാരത്തിന്റെ എന്ന കുദാശയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ്. ഒരു സ്വയപരിശോധനയുടെയും അതിൽ നിന്ന് കണ്ടെത്തുന്ന കുറവുകളുടെ അടിസ്ഥാനത്തിലുള്ള അനുതാപത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും പാപമോചനത്തിന്റെയും ഒരനുഭവം ഉണ്ടാകേണ്ടത്. അപ്പൊ സ്വയം പരിശോധന വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന സ്വയം പരിശോധനയും അനുതാപവും ഏറ്റുപറച്ചിലും പാപമോചനവും എന്നുള്ളതൊക്കെ. എന്നാൽ പലപ്പോഴും വിശുദ്ധ കുർബാനയെ അനുഭവിക്കുവാനായിട്ട് നമ്മൾ വരുമ്പോൾ ഈ ഒരു പ്രോസസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ട ഒന്നാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഇത് നിമിത്തം നമുക്ക് രോഗങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നുള്ളത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതുവരെയും ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ച ഒരു കാര്യം, ഈ പറയുന്ന വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള എന്റെ ഒരു കൺസേൺ ആണ്. അതിനെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് ഈ കൺസേൺ പറയുന്നത്. ഞാൻ ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അത് അനുഭവിക്കുവാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകുന്നുണ്ട്. ചില ആളുകളൊക്കെ എന്നോട് ഇത് സംസാരിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എല്ലാ ആഴ്ചയും വിശുദ്ധ കുർബാന അനുഭവിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. വിശുദ്ധ കുർബാന അനുഭവിക്കാതെ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:53-54 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ ശരീരം ഭക്ഷിക്കാതെയും എന്റെ രക്തം പാനം ചെയ്യാതെയും ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. നിത്യജീവനെ ലാഖാക്കി യാത്ര ചെയ്യുന്നവരാണ് നാം. അതിന്റെ അടിസ്ഥാനപരമായ ഊർജം, അടിസ്ഥാനപരമായ ഭക്ഷണം കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന പള്ളിയിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും യുവജനങ്ങളോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നത്? അവർ പറയും പ്രാർത്ഥിക്കാനാണ്, അവർ പറയും കൂട്ടായ്മ ആചരിക്കാനാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണെങ്കിലും ഞാൻ അവരോട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പള്ളിയിൽ മാത്രം കിട്ടുന്ന ചില കാര്യങ്ങൾ, പ്രാർത്ഥന വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, കൂട്ടായ്മ വേണമെങ്കിൽ പള്ളിക്ക് വെളിയിൽ ആചരിക്കാം. പക്ഷേ പള്ളിയിൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൂദാശകൾ. അതിൽ തന്നെ കർത്താവിന്റെ ശരീരവും തിരുശരീരവും തിരുരക്തവും പള്ളിയിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് പള്ളിയിൽ പോയി അനുഭവിക്കുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി. അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കുമ്പോൾ എന്തിനാണ് വിശുദ്ധ കുർബാന എല്ലാ ആഴ്ചയും അനുഭവിക്കണോ, എപ്പോഴും അനുഭവിക്കണോ എന്ന് ചോദിച്ചാൽ വേണം എന്ന് തന്നെയാണ് എന്റെ ഉത്തരവ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, തിരുശരീര രക്തങ്ങൾ നിരന്തരമായി അനുഭവിക്കണം. എന്നാൽ അതിന്റെ പ്രീ കണ്ടീഷൻ നമ്മൾ ഫുൾഫില് ചെയ്തേ പറ്റുകയുള്ളൂ. നമ്മുടെ ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായി അതിന് വേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പ്, അതിന് വേണ്ടതായിട്ടുള്ള അനുതാപം, അതിന് വേണ്ടതായിട്ടുള്ള വിശുദ്ധീകരണമൊക്കെ നമുക്ക് സിദ്ധിക്കുന്നില്ല, നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, നാം അത് ചെയ്യുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ നാം അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന നേരെ വിപരീതമായ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുകയാണ്. അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇപ്പോൾ യാത്ര ചെയ്യുവാനായിട്ടുള്ളത് കൊണ്ട് ദീർഘനേരം ഇനി സംസാരിക്കുവാനായിട്ട് സമയമില്ല. ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിക്കണം. അതിന്റെ അർത്ഥം അടുത്തയാഴ്ചയിൽ ആരും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നില്ല എന്നുള്ളതല്ല. അത് ഞാൻ വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുകയാണ്, വിശുദ്ധ കുർബാന അനുഭവിക്കാതെ ആർക്കും നിത്യജീവന്റെ അനുഭവം ലഭിക്കുകയില്ല എന്നുള്ളതും നമ്മുടെ കർത്താവിന്റെ വാക്കുകളിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവാണ്. വിശുദ്ധ വേദപുസ്തകം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ സഭ അത് ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അനുഭവം ഇല്ലാതെ പ്രത്യേകിച്ചും ഒരു ഓർത്തഡോക്സ് ക്രൈസ്തവ സമൂഹത്തിന് നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിതം തന്നെയും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ്. എന്നാൽ അത് നമ്മൾ വേണ്ട വിധം ആണോ അനുഭവിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ ദിവസം നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ച ചിന്ത. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ കുറെ കൂടെ ഭക്തിയോടുകൂടി തിരുശരീര രക്തങ്ങളോടുള്ള നമ്മുടെ സമീപനവും അനുഭവവും ഒക്കെ ആയി തീരുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവം അവസരം നൽകുമ്പോൾ നിങ്ങളോടൊത്ത് ദൈവവചനം പങ്കുവെക്കുവാനായിട്ട് തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. ഒരിക്കൽ കൂടി രാജേഷത്തിനോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കും.
ബാംഗ്ലൂർ മദ്രാസിലെ മെത്രാപ്പോലിത്തയായി അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഡോക്ടർ എബ്രഹാം ആർ സെറാഫിൻ തിരുമേനി മുൻപും ഇപ്പോഴും വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്നതിലും പരിചയപ്പെടുത്തുന്നതിലും വ്യത്യസ്തമായ ചില മാനങ്ങളും പരിചയങ്ങളും കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. വൈദിക ശ്രേണിയിലായിരിക്കുമ്പോഴും വിവിധ കൺവെൻഷൻ പന്തലുകളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം പ്രതിധ്വനിക്കപ്പെട്ടിട്ടുണ്ട്. MGOCSMന്റെ പ്രവർത്തന മേഖലകളിലും യുവാക്കന്മാരുടെയും കുട്ടികളുടെയും വിദ്യാർത്ഥി വർഗത്തിന്റെയും ഇടയിൽ വളരെ ഭംഗിയായി ആശയങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറ്റം ചെയ്യുവാൻ പ്രാഗൽഭ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ്. തിരക്കേറിയ അമേരിക്കൻ പര്യടനത്തിന്റെ സമയത്തിലും ബഹുമാനപ്പെട്ട രാജേഷത്തിന് ഓർമ്മപ്പെടുത്തിയതുപോലെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നമുക്കെല്ലാം അറിയാമെന്ന വിഷയമാണെന്ന് സ്വയം ബോധ്യമുള്ള ഒരു കാര്യം ഈ കേൾക്കുന്ന ഇതിൽ 99% പേരും ഞായറാഴ്ച പള്ളികളിൽ പോകുന്നവരാണ്. ഞാനും ദിവ്യബലിയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വൈദികനാണ്, നമ്മളൊക്കെ വൈദിക ശ്രേണിയിലുള്ളതൊക്കെ. പക്ഷേ ഈ ഒരു തിരിച്ചറിവും ബോധവും അത് എത്രമാത്രം നമുക്കുണ്ട് എന്ന് സ്വയപരിശോധന നടത്തുവാനൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അഭിമന തിരുമേനി നമുക്ക് ഒരുക്കി തന്നത്. ഉൽപ്പത്തി പുസ്തകം വായിക്കാത്തവരാരുമില്ല. കൊരിന്ത്യ ലേഖനം അതിന്റെ 1 വായിക്കാത്തവരും ആരുമില്ല. ഇത് രണ്ടും നമുക്ക് സുപരിചിതമായ വേദഭാഗമായിരുന്നുവെങ്കിലും ആദമിനെ ഹോവയെ കുറിച്ചുള്ള ചിന്തകൾ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ കാര്യം നമുക്കറിയാം. പക്ഷെ എന്തിനായിരുന്നു ഈ പുറത്താക്കൽ നടത്തപ്പെട്ടതെന്ന് ചോദിച്ചാൽ പഴം പറിച്ചു തിന്നു അവര് തോട്ടത്തിന് പുറത്തായി. അതോടുകൂടി അധ്വാനിച്ചും വിയർപ്പൊഴുക്കിയും വേദനയോടെയും ഒക്കെ ചില കാര്യങ്ങൾ സ്ത്രീയും പുരുഷനും ചെയ്യുമെന്നുള്ള ശാപവും അവർ ഏറ്റുവാങ്ങി. ഈ തിരിച്ചറിവാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച് ബോധ്യപ്പെട്ടതെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3 22 അവസാനം മുതൽ 23-24 വാക്യങ്ങളിലൂടെ അതിന്റെ വ്യക്തമായ ഒരു കാരണം അഭിമന തിരുമേനി നമ്മുടെ ഹൃദയങ്ങളിൽ വീണ്ടും എഴുതി ചേർക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവ്വം ആഗ്രഹിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് അത് കേൾക്കാൻ ശ്രദ്ധിച്ചവരെല്ലാം തന്നെ ഈ കാര്യത്തിൽ ബോധമുള്ളവരായി തീർന്നു കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അയോഗ്യമായി ഇത് ഭക്ഷിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് മുഖാന്തരമാകുമെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ തന്റെ 1 കൊരിന്ത്യരോട് പറയുന്ന വേളയിൽ 11:27 മുതലുള്ള വാക്യങ്ങളിൽ ഈ കാര്യത്തിനും മറ്റൊരു വ്യക്തത നൽകി. തിരുമേനി ആദ്യമേ സൂചിപ്പിച്ചു, വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗം മുതൽ അവസാന ഭാഗം വരെ നന്നായി വായിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ പൂർണ്ണമായ ബോധ്യം ലഭിക്കുന്ന തിരുമേനി ആമുഖത്തിൽ തന്നെ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ രണ്ട് സംഭവങ്ങളെ പറഞ്ഞുള്ളൂവെങ്കിലും ഇതിന്റെ ഇടയ്ക്കെല്ലാം തെളിഞ്ഞു കാണുന്ന ഒരു സംഭവം, പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും ഒടുവിൽ തിരുമേനി പറഞ്ഞൊരു കാര്യം വ്യക്തത നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ് പള്ളിയിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ ഉത്തരം തിരുമേനി തന്നെ സൂചിപ്പിച്ചു, പ്രാർത്ഥിക്കാനാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റു കൂട്ടായ്മകളിൽ പോകുമ്പോഴും പറയാറുണ്ട്, അവിടെയും വേദപുസ്തകമല്ലേ, നമ്മുടെ പള്ളി വേദപുസ്തകം കുറച്ചല്ലേ പറയാറുള്ളൂ. ഈ ഒരു വ്യത്യസ്തത നമ്മൾ അറിയാതെ പറയുമ്പോൾ, എന്നാൽ അവിടെ മാത്രം വിശുദ്ധ ദേവാലയത്തിലെ ആരാധനയിൽ മാത്രം സംബന്ധിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വിശുദ്ധമായ കാര്യത്തെ തിരുമേനി വളരെ തിളക്കമായി തെളിമയോടുകൂടി അവതരിപ്പിച്ചു. അവിടെ നിന്ന് മാത്രമാണ് കൂദാശ അനുഭവം നമ്മൾ സ്വീകരിക്കുന്നതും, പ്രത്യേകിച്ച് കൂദാശകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നതും. ഈ സ്വീകരണത്തിന്റെ ഒരു പ്രീ കണ്ടീഷൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. തിരുമേനി ഇടയ്ക്കും അവസാനവും സൂചിപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണമോ അത് അനുഭവിക്കുന്നവരുടെ എണ്ണമോ കുറയുവാനല്ല, ആ സംബന്ധിക്കുന്നവരും അനുഭവിക്കുന്നവരുടെയും അവബോധം കൂടുവാനാണ് തിരുമേനി ഈ അനുഗ്രഹിക്കപ്പെട്ട ശ്രമം നടത്തിയത്. തീർച്ചയായും ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ കൂടി വന്ന എല്ലാവർക്കും ഒരവബോധം തിരുമനസിന്റെ ശക്തമായ വാക്കുകളിലൂടെ വ്യക്തമായി ലഭിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർന്നുള്ള ആരാധനകളിൽ നമ്മുടെ ആയുസിന്റെ അറ്റത്തോളവും ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയാണെന്നും അതിന് ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കണം, അതിലൂടെ എന്തൊക്കെ ലഭിക്കപ്പെടുമെന്നുള്ള മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം അഭിമന്യു തിരുമേനി ഭംഗിയായി നമുക്ക് നൽകി. തിരുമേനിയുടെ അനുഗ്രഹീതമായ വാക്കുകൾക്ക് സുബോറോ പ്രാർത്ഥനയുടെ പേരിലുള്ള സന്തോഷം പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. തുടർന്നും അങ്ങയുടെ ദിവ്യമായ വാക്കുകൾ ഞങ്ങൾക്കൊക്കെ ശക്തിയും ആധ്യാത്മികതയും പകർന്നു തരുവാനിടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തിരുമേനി പറഞ്ഞ പ്രസംഗത്തിന്റെ വ്യക്തമായ ഭാഗത്തെ ഒരിക്കൽ കൂടി കേൾവിക്കാരിലേക്ക് ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് മാത്രം ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
മധ്യസ്ഥപ്രാർത്ഥനയാണ്. മധ്യസ്ഥപ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നു. പേരുകള് ദാനിയേൽ രൂപൻ, ആലിസ് ജോസഫ്, ജോയ് ബിൻസൂമൻ, ജോഹാൻ വർഗീസ് ജോർജ്, ജോൺ മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ അരുൺ, മോളി സാറ. നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ച ആയിട്ട് ഓർത്തൊരു പേരാണ് ഹാന, ആറ് മാസമുള്ള കുഞ്ഞ്. നാല് ഹാർട്ട് ഓപ്പറേഷൻ സർജറി നടക്കുകയുണ്ടായി, പക്ഷേ രക്ഷപ്പെടുത്താൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച ദൈവസന്നിധിയിലേക്ക് ആ കുഞ്ഞ് യാത്രയായി. മാതാപിതാക്കൾക്കൊക്കെ ദൈവം ആശ്വാസ സ്വർഗത്തിൽ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞുമ്മ, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, എ എ സക്കറിയ, ജോഷമ്മ ജോൺ, ജോൺ ജോർജ്, സംഗമ്മ ആൻഡ്രു, ലിപ്രംബാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജൊഹാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലീലാമ കുഞ്ഞച്ചൻ, സിമി, ഷാജു, സോജൻ, ഈഡൻ, രാജു അബ്രഹാം, ജേക്കബ് ഉറക്കി, കുര്യൻ ചെറിയാൻ, കെ സി വർഗീസ്, സി വൈ മാത്യു. കഴിഞ്ഞ ദിവസം ജീന എന്ന് പറയുന്നത് 32 വയസ്സുള്ള പെൺകുട്ടി ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പ്രത്യേകം പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജീനയെ പ്രത്യേകം ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ, രോഗികളായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അവരൊരുമിച്ച് കൂടുന്ന ഈ ഒരവസരത്തിൽ ദൈവസന്നിധിയിൽ അവരെ ഒരേ മനസ്സോടുകൂടി ഓർക്കുകയും അവരുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനും അനുഗ്രഹത്തിനുമായി പ്രത്യാശയ്ക്കുമായിട്ട് നമുക്ക് വേണ്ട ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ കർത്താവെ കറയില്ലാത്ത എന്ന സ്ഥിരം നമ്മൾ പാടുന്ന ഗീതത്തിന്റെ 12 ചാൻസ് മൂലം കർത്താവെ ദുർബത്സരം തുടങ്ങുന്ന ഭാഗം ദൈവസന്നിധി ഓർത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം അപ്പാഴിന് ശേഷം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.
കർത്താവേദോർമൽസരമിങ്ങേശീടാപ്പതുമെപ്പോഴും തിന്മയിൽ സംഗകലർന്നതുമാലചിത്തം നൽകണമേ അന്യായത്തിൽ നിന്നേ കൈകൾ
ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് ശിരസ്സുകളെ സമർപ്പിക്കാം. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി സ്വയം സമർപ്പിച്ചുകൊണ്ട് പാർട്ടി പന്തക്കോണം ആയുസ്സും ആരോഗ്യം നമ്മുടെ ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുകയും വന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ഭൂമിയിൽ ഇരുന്ന് അശുദ്ധ മനസ്സോടുകൂടി നമ്മൾ നിലവിളിക്കുന്ന നിലവിളി വിശുദ്ധിയോടുകൂടെ സ്വർഗത്തിലിരിക്കുന്ന മഹോന്നതൻ കേൾക്കത്തക്കവണ്ണം നമ്മുടെ അസ്വസ്ഥതയെ മാറ്റി സൗഖ്യമാക്കി നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും നമ്മുടെ ഭാരങ്ങളെ താങ്ങുകയും വേദന അതിശക്തമായി അനുഭവിക്കുമ്പോൾ നിലവിളിയോടുകൂടി സമീപിക്കുന്ന നിമിഷം തന്നെ തന്റെ കരം തൊട്ട് നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കരുണാപുരുഷനായ ദൈവമേ, വീണ്ടും ഈ പ്രഭാതം കഴിഞ്ഞ മധ്യാഹ്നത്തിലേക്ക് ഒരുങ്ങുന്ന ഈ യാമത്തിൽ ഒരുമിച്ച് കൂടി ശരീരം കൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് അവിടുത്തെ തൃപ്പാസങ്ങൾ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ഒരുമിച്ച് കൂട്ടി നിന്നെ മഹത്വപ്പെടുത്തുവാണ്ടെന്ന ഈ അനുഗ്രഹിക്കുന്ന നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗം തുറന്ന് ഇറങ്ങി ഞങ്ങളുടെ സമീപത്തേക്ക് വരുവാൻ തക്കവണ്ണം അങ്ങ് ഈ കരുണ ചൊരിയണമേ. പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളെ പ്രാപ്യമാക്കത്തക്കവണ്ണം വിശുദ്ധിയുള്ള മനസ്സോ നന്മയുള്ള ശരീരമോ ഒന്നും ഞങ്ങളിലില്ലെന്ന് ഞങ്ങൾക്ക് സ്വയം അറിയാം. എങ്കിലും വചനത്തിൽ കേട്ടതുപോലെ സ്വയം ചോദന ചെയ്ത് അനുതാപത്തോടുകൂടി നല്ല ഏറ്റുപറച്ചിലിന്റെ മനസ്സോടുകൂടി അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ശിരസ്സലെ സമർപ്പിക്കുമ്പോൾ മനുഷ്യന്റെ അനുതാപത്തിൽ വീണ്ടും വീണ്ടും കരുണ തോന്നി അവരെ അനുഗ്രഹിക്കുന്ന അങ്ങയുടെ ആ വലിയ കരുണ വീണ്ടും ഞങ്ങളുടെ മേൽ ആവർത്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലഭിച്ചിരിക്കുന്ന ആരോഗ്യവും മനസ്വസ്ഥതയും ദൈവമേക്കാർ നന്മകൊണ്ട് ലഭിച്ചതല്ല കരുണകൊണ്ട് ലഭിച്ചതാണെന്നുള്ള ചിന്ത ഞങ്ങളെ വീണ്ടും വീണ്ടും അലപ്പിക്കുകയും ആ കരുണ ദാനമായി നൽകുന്ന തമ്പുരാന്റെ അടുത്ത് വീണ്ടും അടുത്തു വരത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ അവിടുന്ന് ശുദ്ധീകരിച്ച് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരുപാട് വേദനയിൽ കൂടി കടന്നുപോകുന്ന മക്കളുടെ പേരുകളൊക്കെ ഞങ്ങൾ പങ്കുവെച്ചുവല്ലോ. ഞങ്ങൾ പങ്കുവെക്കാതെ തന്നെ അവരുടെ നിലവിളിയെ ശ്രദ്ധിച്ച് ഈ നിമിഷം വരെയും അവിടുന്ന് കരുതുന്ന പിതാവാകുന്നു അങ്ങ്. തുറന്നും ആ പിതൃസ്നേഹത്തിന്റെ വാത്സല്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങയുടെ സ്പർശനവും സാന്നിധ്യവും ഇതിന്റെ ദാസർക്കൊക്കെ ഉണ്ടാകുവാൻ അവിടുന്ന് കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിലിരിക്കുന്നവരെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. മനസ്സസ്വം നഷ്ടപ്പെട്ടു പോയവർക്കൊക്കെ അങ്ങയുടെ സാന്നിധ്യം രോഗത്തിന്റെ വേദനയേക്കാൾ അപ്പുറം അത് മറന്നുപോകുന്ന വിധത്തിലുള്ള ആശ്വാസം ലഭിക്കത്തക്കവണ്ണം അവരുടെ കൃപ നിന്റെ ദാസരക്കൊക്കെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വേദനയിൽ കൂടി കടന്നുപോകുന്ന മക്കളെയൊക്കെ വീണ്ടും സമർപ്പിക്കുന്ന അവിടെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ തലോടലും ഒക്കെ അവർക്ക് കൂടുതൽ സന്തോഷവും ആത്മീക ജീവിതത്തിൽ ഊർജ്ജവും പകരുവാൻ തക്കവണ്ണം അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം, നിലവിളിക്കുന്ന ഒരു മക്കളെ പോലും അങ്ങ് മറന്നുപോകാതെ അങ്ങയുടെ സ്നേഹവും കരുണയും അവരുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ പേര് പറഞ്ഞവര് മാത്രമല്ല, പേര് പറയാത്തവരായി വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങയിൽ ആശ്രയിക്കുന്നുവല്ലോ. ദൈവമേ, ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും പിഴകളാണെങ്കിൽ അവരൊക്കെ ക്ഷമിച്ച് അവരെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതല്ല ദൈവസ്നേഹം കൂടുതൽ മനസ്സിലാക്കാനുള്ള ഉപാധിയായി ആണ് ഈ രോഗമെങ്കിൽ ദൈവമേ അത് ആ രോഗത്തിന്റെ തീവ്രതയും വേദനയൊക്കെ മറന്നുകൊണ്ട് ആ സ്നേഹത്തിന്റെ നല്ല അനുഭവം പങ്കുവെക്കുവാനും അത് അനുഭവിക്കാനും അനേകർക്കും സാക്ഷിയായി ജീവിക്കാനും എന്റെ മക്കളെയൊക്കെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ നന്മയിൽ വളരുവാൻ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്ത നാളുകളിൽ പല മാതാപിതാക്കളും മക്കളുടെ തെറ്റായ പ്രയാണം പങ്കുവച്ചു, പ്രത്യേകിച്ച് ലഹരി മരുന്നും ഇതുപോലുള്ള കുത്തൊഴിഞ്ഞ ജീവിതത്തിൽ കൂടി കടന്നുപോകുന്ന പല മക്കളുടെയും ജീവിതാനുഭവങ്ങളെ പല മാതാപിതാക്കൾ പങ്കുവെക്കുക ഉണ്ടായി. ദൈവം അവരുടെയൊക്കെ കണ്ണും തീർന്ന് അവിടുന്ന് മാനിക്കുകയും അവരുടെ നന്മയെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിച്ഛേദിച്ചു കളയാൻ തക്കവണ്ണം അവിടുത്തെ കൃപ നിന്റെ ദാസരോടൊക്കെ കൂടെ ഉണ്ടായിരിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളെയും നന്മയുടെ പാതയിൽ വളരുവാൻ തക്കവണ്ണം അവിടുത്തെ ബലമുളപ്പുജം നീട്ടി അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബം സ്വർഗത്തിന്റെ പ്രതീക്ഷയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നന്മയോടുകൂടി കുടുംബജീവിതത്തെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും നിന്റെ മക്കൾക്ക് കൊടുക്കണമേ. കുടുംബജീവിതത്തിന് നന്മ നശിപ്പിക്കുന്ന അഹങ്കാരവും ശ്രീജിത്വവും ഇത്തരം രീതിയിലുള്ള ചിന്തകളൊക്കെ മാറ്റി പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും സമചിത്വതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഇതിന്റെ ദാസനത്തേക്കാണ് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും നാട്ടുപാട്ടുകളിൽ നല്ല മാതാപിതാക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹപ്രായം കത്തിയിട്ടും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന അനേകരെ പേരുപേരാന്തര രൂപ സമർപ്പിക്കുന്നു. നല്ല അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യവും ജോലി സ്ഥിരതയും അവിടുത്തെ പ്രദാനം ചെയ്യണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെയും വിവേകത്തോടെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവും പ്രാപ്തിയും പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ ബാബ തിരുമേനിയെ ഓർക്കുന്നു. ഇല്ല തിരുമേനിമാരെയും ഈ മദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മാതൃകാപരമായി വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. സഭയുടെ ആത്മീക സംഘടനയും വിഷം പ്രവർത്തനങ്ങളെയും അത് ശുശ്രൂഷിക്കുന്നവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഭയമുള്ള ദൈവാസ്ത്രയുള്ള ബോധമുള്ള ഭരണകർത്താക്കൾ എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദവും മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന നേതൃത്വം കൂടെ അഭിയുന്ന തിരുമനസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയൊക്കെ അടുത്ത് വാഴ്ത്തണമേ. ദേവായിരിക്കുന്ന ഭദ്രാസനത്തെ ഏറ്റവും മാതൃകപരം വളരുവാൻ കോണം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മ ഓർക്കുന്ന അടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഓരോ പ്രാവശ്യം ഞങ്ങൾ ഈ കൂട്ടായ്മ ആചരിക്കും തോറും ലോകസൗഖ്യത്തെക്കാളൊക്കെ ഉപരിയായി നമ്മുടെ മനസ്സൊക്കെ വിശുദ്ധമാകുവാനും ഞങ്ങളുടെ ശരീര മനസ്സും കൂടുതൽ വിശുദ്ധിയിലേക്ക് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഏറ്റവും വലിയ സൗഖ്യം ശരീരത്തിന്റെ സൗഖ്യമല്ല, അത് മനസ്സിൽ ലഭിക്കുന്ന സൗഖ്യമാണ്. ദൈവം തരുന്ന നന്മയാണെന്നുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്പർശനത്തിൽ കൂടി ലഭിക്കുന്ന ശുദ്ധീകരണമാണെന്നുള്ള ബോധ്യം ഞങ്ങളെ കൂടുതൽ നന്മയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പ്രേരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാതെയോ ചിന്തയിലോ വാക്കുകളിലോ പ്രവർത്തനങ്ങളോ വന്നുപോയിട്ടുള്ള എല്ലാ പിഴകളെയും ക്ഷമിച്ച് അവിടുത്തെ തിരിച്ചറിയ രക്തങ്ങളെ സ്വീകരിക്കത്തക്കവണ്ണം യോഗ്യതയുള്ളവരാ തീരുവാൻ തിരുവചനത്തിൽ കേട്ടതുപോലെ സ്വയം പരിശോധിച്ചുകൊണ്ട് ആ വലിയ അനുഗ്രഹങ്ങളെ അനുഗ്രഹത്തോടുകൂടി പ്രാപ്യമാക്കുവാൻ തക്കവണ്ണം നന്മയോട് പ്രാപ്തമാക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ളവരെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത അടുത്ത നാൾ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് യാത്രയാ പിഞ്ചു ശിശുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നന്മയുള്ളവരുടെ കൂട്ടത്തിൽ ആ കുഞ്ഞും ഗണിക്കപ്പെടുവാനും ആ കുഞ്ഞിന്റെ വേർ ദേഹവിയോഗ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും കൈനീട്ടി ആശ്വാസം ലഭിപ്പാൻ തക്കവണ്ണം സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെ അന്നോ നാളെ സ്തുതിച്ചു പോർത്തുവാനായിട്ട് തന്നെ ആമേൻ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിശുഭായുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യക്ഷമാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും
കൊണ്ടായിരിക്കും. എല്ലാവരുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു തന്ന നമ്മളെ വീണ്ടും അദൈവിക അതീവ രഹസ്യങ്ങളുടെ ആഴത്തെ സ്പർശിക്കത്തക്കവണ്ണം ആ സ്പർശിക്കുന്നത് വിശുദ്ധിയോടാകത്തക്കവണ്ണം നമ്മുടെ വീടുകളെ വീണ്ടും ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുവാൻ കൊണ്ടടയാക്കി തീർത്താം. ഇന്ന തിരുമനസിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. തുടർന്നും അമേരിക്ക സന്ദർശിക്കപ്പെടുകയും അങ്ങയുടെ ശ്രേഷ്ഠമായ വാക്കുകളും ചിന്തകളും ഒക്കെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പ്രയോജനിപ്പിക്കാൻ തക്കവണ്ണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വന്നിയ മാമനച്ചൻ, ഐസക്കച്ചൻ, വിവിധ സർക്കാരിനോട് ശ്രദ്ധിക്കുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സന്തോഷ പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിന് ഭാഗമായ പങ്കാളികളായി തീരുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ ഓർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മകളൊക്കെ അനുഗ്രഹവും നന്മയും ഉളവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്തിന്റെ അസിസ്റ്റന്റ് ജോലി പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച ജൂളിയാന്റി, എല്ലാവരുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് ജൂൺ 10 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലീഹ നോമ്പ് ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ജൂൺ 16 മുതൽ പരിശുദ്ധ ഫ്ലീഹ നോമ്പ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ശ്ലീഹ നോമ്പൊക്കെ നോക്കി കൂടുതൽ വിശുദ്ധിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. അതിനുവേണ്ടി നമ്മളിപ്പോഴേ ഉറക്കുകയും ഒരുങ്ങുകയും ചെയ്യണം എന്നൊരിക്കൽ കൂടി സ്നേഹത്തോടെ ഉറപ്പിക്കുന്നു. ദൈവം ഇവിടെ ഭാഗത്തിനെ ഗ്രഹിക്കുവാനാകട്ടെ.